Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീ
പുതിയ നിയമത്തിലേക്കും അതിന്റെ രക്ഷാകര സംഭവങ്ങളിലേക്കും പരോക്ഷമായി വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് പുറപ്പാട്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പൌരോഹിത്യ പാരമ്പര്യത്തിൽ വളർന്നുവന്ന ആരാധനക്രമചിട്ടകൾ ജെറൂസലേം ദേവാലയത്തിലേക്കും ക്രിസ്തുവിന്റെ കാലത്തേക്കും പിന്നെ ഇസ്രായേൽ ജനത്തിന്റെ അനുദിന ജീവിതത്തിലേക്കും അനുവാചകരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കും തോറും ഇസ്രായേൽ ജനത്തിന്റെ വിമോചന കഥയും മോശയുടെ നേതൃത്വത്തിലുള്ള മരുഭൂമി കടക്കലും കൽപ്പനകളുടെ സ്വീകരണവുമെല്ലാം പുതിയ നിയമത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നും പുനരാവിഷ്കരിക്കപ്പെടുന്നതെന്നും സ്പഷ്ടമാകുന്നു.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം ഞങ്ങൾ തവ ഗീതി പാടാം.
പൗരോഹിത്യ പാരമ്പര്യക്കാരന്റെ പൂർണ്ണ ശ്രദ്ധ ആരാധനക്രമത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും മാത്രമാണ്. കൂടാരവും അതിൽ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത അനുഷ്ഠാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള സാധന സാമഗ്രികളുടെ വിശദമായ വിവരണമാണ് 38-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇനി സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് സാക്ഷ്യകൂടാരത്തിനാവശ്യമായ സാധന സാമഗ്രികൾ തയ്യാറാക്കിയത്. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം യൂദയാഗോത്രത്തിൽപ്പെട്ട ബെസാലേൽ എല്ലാ നിർമ്മിതിക്കും നേതൃത്വം നൽകി. ദാൻഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹേലിയാബ് അയാളുടെ സഹായത്തിനായും ഉണ്ടായിരുന്നു. ഒഹേലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും വൈദഗ്ധ്യമാർന്ന വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവായത് കാണിക്ക സ്വർണമായിരുന്നു. വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അകം 29 താലന്തും 730 ഷെക്കേലുമായിരുന്നു. ജനസംഖ്യപ്രകാരം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളിയും മറ്റു ലോഹങ്ങളും വിശുദ്ധ മന്ദിരത്തിന്റെ തോതനുസരിച്ച് 100 താലന്തും 1175 ഷെക്കേലും ആയിരുന്നു. ഇസ്രായേല്യരിൽ 20 വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിനൊരു ബെക്ക അല്ലെങ്കിൽ അര ഷെക്കേൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ ജനസംഖ്യ 603,550. വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കേൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളുമുണ്ടാക്കുകയും ശീർഷകങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കേലുമാണ്. അതുപയോഗിച്ചവർ സമാഗമകൂടാരത്തിന്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴികളും ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളും കൂടാരത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാദകുടങ്ങളും പിന്നെ കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കുറ്റികളും നിർമ്മിച്ചു.
കരുത്തുറ്റ കരത്താലെ കർത്താവ് നയിച്ചു തൻ ജനത്തെയും, കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ, കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ, പ്രഹരിച്ചു തിന്മതൻ ശക്തിയെ.
കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുസ്മരിപ്പിക്കുന്ന കൂടാരത്തിന് ചുറ്റുമുള്ള ഭാഗമാണ് അല്ലെങ്കിൽ ഇടമാണ് കൂടാരാങ്കണം. ജനം നിർമ്മിച്ച കൂടാരത്തിന് ചുറ്റുമൊരു കൂടാരാങ്കണം ഇങ്ങനെയാണ് ഇസ്രായേൽ കെട്ടിയുണ്ടാക്കിയത്.
കൂടാരത്തിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും നൂറുമുഴം നീളമുള്ളതുമായിരുന്നു. അതിൻ്റെ 20 തൂണുകളും അവയ്ക്കോടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്കുവശത്തെ മറ നൂറുമുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്കോടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്കുവശത്തെ മറ 50 മുഴം, അങ്കണകവാടത്തിൻ്റെ വടക്കുവശത്തെ മറയ്ക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണകവാടത്തിൻ്റെ മറുവശത്തുള്ള മറയ്ക്ക് 15 മുഴം നീളവും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷകങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു. പിന്നങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക വർണ്ണനൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്കോടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷകങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു.
നൽകുന്നു യാവേ ഇടയദണ്ടു മോശയ്ക്ക്, ഏകുന്നു തൻവരം തൻ അജഗണത്തിനിടയനാകാൻ, ഇസ്രായേലിൻ ഇടയനാകാൻ, ദൈവജനത്തിൻ വിമോചകനാകാൻ, കർത്താവിൻ വിനീത ദാസനാകാൻ.
ഇനി സാക്ഷ്യകൂടാരത്തിൽ ബലിയർപ്പണത്തിന് നേതൃത്വം നൽകേണ്ട പുരോഹിതർക്കായി അവർ പൂജാവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് അടുത്ത ഭാഗം. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി വർണ്ണപ്പകിട്ടാർന്ന നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ അഹ്റോനു വേണ്ടിയുള്ള പ്രത്യേക വിശുദ്ധ വസ്ത്രങ്ങളുമുണ്ടാക്കി.
സ്വർണം, നീലം, ധൂമ്രം, കടും ചുമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചാണ് പിന്നെ അവർ എഫോദും ഉണ്ടാക്കിയത്. സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളുണ്ടാക്കി അത് വെട്ടിയെടുത്ത് നീലം, ധൂമ്രം, കടും ചുമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കിച്ചേർത്തു. എഫോദിന് തോൾവാറുകളുണ്ടാക്കി അതിൻ്റെ രണ്ടറ്റങ്ങളും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയുള്ള പട്ട എഫോദ് പോലെ തന്നെ ബഹുവർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് മോശയോട് കർത്താവ് കൽപ്പിച്ച പ്രകാരമാണെല്ലാം നിർമ്മിച്ചത്. ചെത്തിയൊരുക്കിയ വൈഡൂര്യക്കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ അവർ കൊത്തിവച്ചു. പിന്നെ കല്ലുകൾ സ്വർണത്തകിടുകളിൽ പതിപ്പിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായവ എഫോദിൻ്റെ തോൾവാറുകളിൽ പതിപ്പിച്ചു. അവർ എഫോദിൻ്റേതുപോലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരുന്നു. അതിനൊരു ചാൺ നീളവും ഒരു ചാൺ വീതിയുമുണ്ടായിരുന്നു. പിന്നതിന്മേലവർ നാലു നിര രത്നങ്ങൾ പതിപ്പിച്ചു.
പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിശലാകയായി മരുഭൂവിലൂടവിടുന്നു നയിക്കുന്നു. ചെങ്കടൽ തന്നിലേക്കു തൻ്റെ ജനത്തെ തിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നു, കാക്കുന്നു.
ഒരു നീണ്ട ചരിത്ര കാലയളവിൽ രൂപപ്പെട്ട സങ്കലന ഗ്രന്ഥമാണ് പുറപ്പാടെന്ന് ഘടനയിൽ നിന്നും പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ ലക്ഷ്യത്തിൽ അത് രക്ഷാകര ചരിത്രത്തിന്റെ അടിത്തറയായി നിൽക്കുന്ന മൂലകൃതിയും പുതിയ നിയമത്തിൽ ക്രിസ്തുവോളം നമ്മെ അനുവാചകരെ കൊണ്ടെത്തിക്കുന്ന ശ്രേഷ്ഠമായ രചനയുമാണെന്ന് ഇനിയും നമുക്ക് അടുത്ത പ്രക്ഷേപണത്തിൽ പഠിക്കാം. പുറപ്പാട് പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്ത ആഴ്ചയിൽ.